സാർ തീർത്തേരായ നാട്ടുകാരെ, ഞങ്ങൾ പോഡ്കാസ്റ്റ് പൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ആണ്ടര സംക്രാന്തിയിലായിട്ട് ഇങ്ങനെ ഒരു സംക്രാന്തി ആണെന്നാണ് എന്റെ പരമായ സംശയം. സംക്രാന്തി അല്ല, അതെ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. നിങ്ങൾ ഡി എമ്മിൽ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾക്ക് തെറ്റാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണ് ഞങ്ങൾ ഇനിയിപ്പോ പോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം സമയത്തിന്റെ ലഭ്യത കുറവ് കാരണവും പല കാരണങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല.
ഞങ്ങൾക്ക് വേവ് ലെങ്ത് ഇപ്പൊ മാച്ച് ആവാത്തതുകൊണ്ട് 24 മണിക്കൂർ ഞങ്ങൾ അടിയായതുകൊണ്ട് ഞങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്തതിന്റെ തൊട്ട് മുമ്പുള്ള നിമിഷം വരെ ഞങ്ങൾ മുടിയൊക്കെ വലിച്ചു പറിച്ചുള്ള അടി നടക്കുന്നത് വേണാലും.
അതെ, പോഡ്കാസ്റ്റ്
പോഡ്കാസ്റ്റ്
ഓക്കെ
നടക്കുന്നതിനാലും പല തവണ ഈ ഷൂട്ട് ഇതേ ടോപ്പിക്കിലെ റെക്കോർഡിംഗ് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഇന്ന് ഒട്ടും തന്നെ സമയം വൈകിപ്പിക്കാതെ പോഡ്കാസ്റ്റിലേക്കാണ് കിടക്കുന്നത്. പോഡ്കാസ്റ്റ് അല്ല, ഇന്നത്തെ എപ്പിസോഡിലേക്കാണ് ഗൈസ് കിടക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡാണ് തുണിയില്ലാത്ത രഹസ്യങ്ങൾ അഥവാ നേക്കഡ് ട്രൂത്ത്സ്. ഗൈസ്, നമുക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ആരോടും തന്നെ പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന, അതും നമ്മളോട് ചേർന്ന് അലിഞ്ഞു ചേർന്ന് പോകാനിരിക്കുന്ന ഒത്തിരി 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 അനുഭവങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് എംബാറസിങ് മോമെന്റ്സ് ആണ് ഗൈസ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് തുറന്ന് കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ തുറന്ന മനസ്സ് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്.
നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബേസിക് കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കടൽ തിന്നോണ്ടിരിക്കുമ്പോൾ കടല വീണ അഞ്ചി അത് എടുക്കുമോ ഇല്ലയോ? കടല തിന്നു, തിന്നോണ്ടിരിക്കുന്ന സമയത്ത് കടല വീണു പോയി, കടല കൊണ്ട ഒരു ഒരു മാങ്ങ കഷ്ണം, മാങ്ങ കഷ്ണം കുറെ പൊടിയൊക്കെ ആയി താഴെ കിടക്കുന്നു, ഇഷ്ടമുള്ളൊരു മാങ്ങ കഷ്ണം അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ പീസ്, എന്താണ് ചെയ്യാത്ത?
നിലത്താണെങ്കിൽ എടുത്തില്ല, പക്ഷെ മേത്ത് വീണപ്പോ തോണ്ടിയൊക്കെ തിന്നു.
അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുക എന്താന്ന് വെച്ചാൽ നാട്ടുകാർ നോക്കുന്നുണ്ട് തിന്നു അല്ലെങ്കിൽ തിന്നില്ല എന്നുള്ളത്.
ഇല്ല, എനിക്ക് കുറച്ച് വൃത്തി കൂടിയ ജാതി, അതുകൊണ്ട് ഞാൻ യുനോ നിലത്ത് കിടന്ന് എടുക്കില്ല, പക്ഷെ മേത്ത് കിടന്ന് എടുക്കും. ആർക്കും എന്ത് സാറില്ല, ഞാൻ എടുക്കുന്നതാണെന്ന് ഉദ്ദേശിച്ചത്
അല്ല. ഐ മീൻ നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ നിലത്ത് കിടക്കുന്നതാണെങ്കിൽ
ആൾക്കാർ ഞാൻ എടുക്കില്ല.
അല്ല, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ എടുക്കുന്ന സാധനമാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് 5 സെക്കൻഡിനുള്ളിൽ അതെടുത്താൽ അതിന് ജേംസ് ഒന്നും കയറില്ല. എൻ്റെ ഒരു പണ്ഡിതനായ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്, ആ ഫ്രണ്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ടിനെ ഒന്ന് മെസ്സേജ്.
ആ ഫ്രണ്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ?
ഉണ്ട്.
ഞാൻ വിചാരിച്ചു, ഓ സോറി ഗൈസ്, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ഒരു നേർത്തമായ ഒരു എന്താണ് ഒരു ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നന്ദന ജയപ്രകാശ് നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചത്. താങ്കൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും എന്താ പറയാ, മനസ്സിന് കുളിർമയേകുന്നല്ല, ഇപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ തങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ആഴമളക്കുന്ന ആ ഒരു ഇൻസിഡന്റ് എന്താണ്?
പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് ചോദിക്കാൻ അർഹ, ഇതിന് ആൻസർ പറയാൻ ഏറ്റവും അർഹയായ ആൾ ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ഇൻസിഡന്റ് എന്താ, താങ്കൾക്ക് എന്ത് ചൂണ്ടിക്കാണിക്കാൻ താല്പര്യം ഉണ്ട്? പറഞ്ഞോളൂ.
ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും താല്പര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ.
റൈസിന്റെ ഇൻസിഡന്റ് പറയണോ?
റൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വലിയ നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നാട്ടുകാർക്ക് അത്ര ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം.
റൈസിന്റെ ഇൻസിഡന്റ് ഒന്നും ഇല്ല, അതായത് എനിക്ക് വലിയ ചടപ്പം തോന്നില്ല. ചടപ്പ് തോന്നുന്നതിനുള്ള കാരണം ഈസ് ബിക്കോസ് വളരെ നല്ലൊരു ഹാൻസം ഗൈ ആയതുകൊണ്ടാണ്. അതായത് ഞങ്ങളുടെ ഇവിടെ ഒരു ഹാൻസം ഒരു കുട്ടീനെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ഒന്ന്, അതായത് ഞാൻ കുറച്ച് വായി നോക്കുന്നൊരു ചെറുക്കനുണ്ട്. അപ്പോൾ മൂപ്പരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മൂപ്പര് മലയാളി അല്ല, ഇത് കേൾക്കുന്ന ബാക്കി പിള്ളേർക്കൊക്കെ ധാരാളം മനസ്സിലാക്കണം, അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്യും.
അതിപ്പോ നിന്റെ കോളേജിലല്ലല്ലോ നാട്ടുകാർ മൊത്തം പഠിക്കുന്നത്. സത്യ പിന്നെ പറഞ്ഞ നിന്റെ കോളേജിൽ പകുതി ആൾക്കാർക്ക് മലയാളം അറിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എന്തായാലും ദ പോയിന്റ് ഈസ്, അതായത് ഞാൻ
ഒരു സോ കോൾഡ് സുന്ദരൻ,
സോ കോൾഡ് ഒരു സുന്ദരൻ, നമുക്ക് സുന്ദരൻ എന്ന് വിളിക്കാം. അപ്പോൾ സുന്ദരൻ, അപ്പം ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്. അപ്പോൾ ആ കാലത്ത് മറ്റേ ആ കാലത്തൊന്നും പറയാനൊന്നുമില്ല, എന്നുവെച്ചാൽ കഴിഞ്ഞ മാസം എന്നുവെച്ചാൽ എൻ്റെ മുടി രസം എന്ന് ഒരു രണ്ടു പേര് പറഞ്ഞിരുന്നു. ഇതെൻ്റെ മുടീനെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു, നിങ്ങൾ കരുതണ്ട, മുടി രസം എന്ന് രണ്ടുപേരെ അടുപ്പിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കേട്ട് പുളകം കൊള്ളു നിൽക്കുന്ന എന്നോട് വന്നിട്ട് എൻ്റെ മുടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഈ സോക്കോൾഡ് സുന്ദരൻ വന്നിട്ട് എന്നോട് ഹായ് ഒക്കെ പറഞ്ഞ് ഞാൻ ഈ പെട്ടെന്നുള്ള കണ്ടതിൻ്റെ ഒരു ആവേശം ഞാൻ ഹായൊക്കെ പറഞ്ഞ് എണീറ്റു. അപ്പോൾ എന്നോട് എൻ്റെ മുടി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് നൈസ് ഹെയർ ആണെന്ന് വിചാരിച്ചു. ഞാൻ താങ്ക് യു പറഞ്ഞു. അപ്പോൾ നോ റൈസ് ഇൻ യുവർ ഹെയർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ വളരെയധികം നാണം കിട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ ചടപ്പ് മാറാൻ വേണ്ടി ഞാൻ ഒരു ഐസ്ക്രീം ഒന്ന് മേടിച്ച് കഴിച്ചു എന്നുള്ളതാണ്. ഇത് വളരെയധികം എംബാസിംഗ് ഒന്നും അല്ലായിരിക്കും നിങ്ങൾക്ക്, ബിക്കോസ് നിങ്ങൾ ആ സോക്കോൾഡ് സുന്ദരൻ്റെ മുമ്പിൽ അളിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നിൽക്കുന്നത് മനസ്സിലാവില്ല. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ളത് ഇപ്പോൾ വലിയ ആളെ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്ന സമയത്ത് പല്ലിൽ ചിക്കൻ്റെ നാര് കുടുങ്ങുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ
ചിക്കൻ്റെ നാരിനെക്കാട്ട് വലിയ വില്ലൻ എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ സ്വന്തം മാങ്ങയുടെ നാരാണ് തോന്നുന്നത്.
മാങ്ങയുടെ നാര് കുടുങ്ങുക, അതുപോലെ തന്നെ
കടുകിൻ്റെ മണി.
കടുകിൻ്റെ മണി, കടുകിൻ്റെ മണി സ്വയം പരസ്യം. കടുകിൻ്റെ മണി ചീര സ്ഥിരം എൻ്റെ പല്ലി കുടുങ്ങാറുള്ള സാധനമാണ്. അതേപോലെ തന്നെ ജലദോഷം പിടിക്കുന്ന സമയത്ത് മൂക്കൊലിക്കുക, അതും
ജലദോഷം പിടിക്കുമ്പോഴില്ല,
മൂക്കൊലിച്ചിട്ട് ടവൽ എടുക്കാണ്ടിരിക്കുക, അത് വളരെ എംബാരസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് തന്നെ ഇതുവരെ മിണ്ടാത്ത എല്ലാ ജന്തുക്കളും, സോറി, ഇതുവരെ മിണ്ടാത്ത എല്ലാവരും നമ്മളോട് വന്ന് മിണ്ടാറുണ്ട് എന്നുള്ള ഒരു പ്രപഞ്ച സത്യം ഞാൻ പറഞ്ഞോട്ടെ.
പിന്നെ ഏറ്റവും എംബാരസിംഗ് ജീവിതത്തിൽ ഒരിക്കലും
എംബാരസിംഗ് അല്ല,
ഓക്കെ, നാണക്കേട്. ഏറ്റവും കൂടുതൽ നാണക്കേട്, ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു നാണക്കേട് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കരുത്, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് പോലും വരുത്തി കൊടുക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് പെയിൻ. ഈ സോ കോൾഡ് ചെറിയ സാധനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ആരോടെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ കൊണ്ടൊരു പെയിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ഭാവം മാറുന്നു, നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇവരുടെ ഭാവം മാറുന്നത്. ഇതെനിക്ക് നടന്നിട്ടുള്ള സംഭവമല്ല, പക്ഷേ എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഞാനിങ്ങനെ കണ്ടൊരു ഇൻസിഡൻ്റാണ്. ഭാവം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഭാവം മാറുമെന്ന് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞാൽ കുട്ടി കണ്ണാടി പോയി നോക്കുമ്പോൾ ആ കൊച്ചു ശ്രദ്ധിക്കുകയാണ്, ആ കൊച്ചിൻ്റെ തലയുടെ സൈഡിൽ കൂടെ ഒരു പേര് ഇങ്ങനെ തൂങ്ങി ആടുന്നുണ്ട്. അതൊന്ന് കണ്ട് ഉൾപ്പുളുക്കല്ല, അത് കണ്ട് മനം നൊന്ത് ആണ് ആ പുള്ളിക്കാരൻ വർത്തമാനം നിർത്തിപ്പോയത്. നീ ആ അവസ്ഥ നടിച്ചൊക്കെ കണ്ടു, ഇനി തിരിച്ചു പോയി ദൈവം, ഇത് എൻ്റെ പേനല്ല, അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തം ഞാനല്ല, ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. വളരെ എംബറസിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്.
അല്ലെ, ഞാൻ ആ ജീവിതത്തിൽ ഞാൻ ആ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോയൊരു വ്യക്തി എന്ന നിലയിൽ വളരെ എംബറസിംഗ്. ഒരു ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തൊക്കെ ആണെങ്കിൽ സീനില്ല, പക്ഷെ ഈ ഒരു പ്രായത്തിൽ, അതായത് ഇപ്പോൾ ഒരു 2021 പ്രായത്തിൽ, നമ്മൾ കുറച്ച് ഞെകിളിപ്പ് കൂടുതലുള്ളൊരു പ്രായത്തിൽ അത് ഇങ്ങനൊരു അവസ്ഥ വരരുതേ, ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ആ കാണുന്നവനും വളരെ ചടയ്ക്കും, നമുക്കും ചടയ്ക്കും.
അത് കാണുന്നതാണ് ദേ തലയിൽ ഒരു റോക്കറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പെയിന്റ് പെയിന്റെന്നല്ലേ പറയാൻ പറ്റില്ല, നിങ്ങളുടെ തലയിൽ എന്തോ എന്ന് ചിലവിടിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പറയും. എന്നാലും എന്നിരുന്നാൽ കൂടിയും ഒരു ചിലവരിങ്ങനെ ഈ പെയിനൊക്കെ ക്യൂട്ടി വൽക്കരിക്കപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കുഞ്ഞിപ്പേനൊക്കെ, ഓ എന്തൊരു കുഞ്ഞിപ്പേനാ എന്നൊക്കെ പറഞ്ഞു. പേൻ പേനല്ലേ, കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും പ്രായം ഏതാ കളറും.
പേൻ എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ ഹൈജീൻ കുറവിന്റെ ഒരു സിംബലാണ്. അതുകൊണ്ട്
ഹോസ്റ്റലിൽ പഠിക്കുന്നവരൊക്കെ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ ഈ സാധനത്തിൽ ഒന്ന് കളയാൻ പറ്റത്തില്ല.
ഞാൻ പറയട്ടെ, ഇത് മെഡിലൈസിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൂട്ടുന്നുണ്ട്, പക്ഷെ അധികം പേരെ എല്ലാരും മെഡിലൈസ് തേച്ച് വൃത്തിയാക്കിക്കോതല്ല.
അതെ, പിന്നെ എനിക്ക് പെയിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമാണ് നമ്മുടെ എന്നെ ഹ്യൂമൻ പാരസൈറ്റ് ആയിട്ട് വര. പക്ഷേ വരേനെ പുറത്തേക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ പണ്ട് ആരോ പറഞ്ഞൊരു കഥ ആരോ ഓർക്കുന്നു. പണ്ട് ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ മൂക്കിൽ കൂടെ എന്തോ ഒരു സാധനം ഇഴയുന്നത് പോലെ കാണുകയും അവരതിനെ വലിക്കുന്നത് കാണുകയും അത് വരയാണെന്ന് പിന്നീട് അവരതിന് വരെയായിട്ട് ഡയഗ്നോസ് ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞാൻ പാരസൈറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊന്ന് എന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമുള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ബോഡിയിലുള്ള പാരസൈറ്റിനൊക്കെ കളഞ്ഞോളൂ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയിൽ വളരെ വലിയ ഒരു ദുരന്തത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്.
അങ്ങനെ ഒരുപാട് എംബാരസിംഗ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 2-3 നിങ്ങളുടെ തലയിലൂടെ ഒരു ഒരു ഓളക്കുത്ത് നടത്തി കാണും.
ഓളക്കുത്ത് ഒരു മിന്നായം പോലെ
പോയി കാണും കുറെ ഇൻസിഡൻസ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല, സോറി, നിങ്ങൾക്ക്
നമ്മുടെ ജീവിതത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള എംബറസിംഗ് മോമെന്റ്സ്
ഞാൻ പറയില്ല, ഞാൻ പറയില്ല അതൊന്നും. എന്നെ പോലെ അങ്ങനത്തെ പറയിപ്പിക്കും
എന്നാ നീ ബെഞ്ചുമായിട്ട് ഇൻസിഡന്റ് എങ്കിലും പറ.
പിന്നെ മറ്റ് എംബാരസിംഗ് എന്ന് പറയുമ്പോൾ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഫാർട്ട്. ഓക്കെ, അതിപ്പോൾ എൻ്റെ ജീവിതമായിട്ട് ഇണ ചേർത്ത് പറയണമെന്ന് നിങ്ങൾ ആരും നിർബന്ധം പിടിക്കരുത്. ബട്ട് എനിവേ, എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് കാരണം ബുദ്ധിമുട്ടി കാണും. ചിരിക്കണ്ട, കാര്യമായിട്ട് എല്ലാവരും ഒരിക്കലെങ്കിലും ബുദ്ധിമുട്ടില്ലാന്നൊന്നും നിങ്ങൾ പറയണ്ട, പക്ഷേ കോഴ്സ് ഉണ്ടാകും. കാരണം ഞാനിപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വൽക്കരിച്ച് പറഞ്ഞെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് കാരണം നമ്മൾക്ക് ഉണ്ടായ നാണക്കേടൊക്കെ അറിയാവുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, ഇതാ ഫ്രണ്ട് തീർച്ചയായും കേൾക്കേണ്ടതാണ്, കേൾക്കുന്നുണ്ടാവും. അതായത് വളരെ വിദഗ്ധമായി, അഞ്ചു പറയാൻ എനിക്ക് പറ്റില്ല, വളരെ വിദഗ്ധമായി ബെഞ്ചിൻ്റെ ഒച്ചയും ഇതിൻ്റെ ഒച്ചയും കൂടെ സംയോജിപ്പിച്ച് ഇതിൻ്റെ ഒച്ച ന്യൂട്രലാക്കി കളയുന്ന ഒരു 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 പ്രതിഭാസം.
ഫിസിക്സിന്റെ സൗണ്ട് സൗണ്ടിന്റെ ഒരു എന്താ ഒരു അന്തർധാരയെ തന്നെ മനസ്സിലാക്കിയ ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ഇതിനെ കണക്ക് കൂടുന്നത്. വെൽ അപ്രീഷിയേറ്റഡ് പ്ലാൻ, ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല, മാനഹാനിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു.
അപ്പോ ഇത് എന്താണ് അഞ്ചിക്ക് പറയാനുള്ളത്? ഇങ്ങനൊരു അവസ്ഥ, അതായത് ഒരു ഹോൾ ക്ലാസ് ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഫാർട്ട്, നമ്മളിത് അറിയണം,
ഒന്നും ചെയ്യാനില്ല, വളരെ ബുദ്ധിപരമായൊരു നീക്കമല്ല എനിക്ക്
എന്നോട്
ചോദിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരു നോട്ടത്തിൽ നിന്ന് ആരോ അവസാനിപ്പിക്കണം, ഒന്നില്ലെങ്കിൽ ഞാൻ ഒരു കുട്ടിയല്ലേ.
ഐ തിങ്ക് നമ്മളോടൊപ്പം ആ ഒരു സത്യം മണ്ണിൽ അലിഞ്ഞ് ചേരും
എന്നുള്ളതാണ്.
എല്ലാവർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ദാറ്റ് ഇത് ഇവർക്ക് വരുന്ന ഒരവസ്ഥയല്ല, ഇന്ന് ഇവർക്ക് വന്നാൽ നാളെ അത് അവർക്ക് വരുന്ന അറിയാവുന്നതുകൊണ്ട് അവരെല്ലാവരും ഒരു പൊതു മൗനം പാലിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മറ്റേ ഇൻസിഡന്റ്, മറ്റേ ബസ്സിൽ പോയ സമയത്ത്, അർജന്റായ സമയത്ത്,
ഇത് ഇതൊരു കുട്ടിക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കഴിച്ച് ഇതിൽ എത്രത്തോളം കോമഡിയാണ് നിങ്ങൾക്ക്, കോമഡി നിങ്ങൾക്ക് കോമഡി ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം ഇതൊരിക്കലും കോമഡി ആയിട്ടുള്ള കാര്യം, ട്രാജഡി ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം വീട് എവിടെയെന്ന് പറഞ്ഞിട്ട് ഇൻസിഡൻ്റ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ വിളിച്ചതിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകില്ലല്ലോ. അപ്പോൾ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരിക, ഏകദേശം ഒരു 3-4 മണിക്കൂറുണ്ടാവും ഏകദേശം ഈ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാധാരണ നമ്മൾ പെണ്ണുങ്ങൾക്കറിയാം, നമുക്ക് ഈ ജേണിയിലേക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വാഷ്റൂമിൽ പോകാനുള്ള. പ്രത്യേകിച്ച് KSRTC ബസ്സാണെങ്കിൽ, സാധാരണ നമ്മുടെ ചുവന്ന KSRTC ബസ്സാണെങ്കിൽ അവർക്ക് ഒരു ദയാദാക്ഷിണി ഉണ്ടാവില്ല, അവർ എവിടെയും സ്റ്റോപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു നിർത്തുന്ന സ്ഥലം അറിയാം, പിന്നെ അതിൽ പോകുന്ന സ്ഥലം അറിയാം, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ മനസ്സിൽ ആലോചിച്ചായിരുന്നു ചായ കുടിക്കരുത് എന്നുള്ള കാര്യം, പക്ഷെ എന്നാലും ഞാനത് മറന്നുപോയി, അറിയാതെ ചായ കുടിച്ചുപോയി. പിന്നെ എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് വാഷ്റൂമിൽ പോകാൻ മറന്നുപോയി. പിന്നെ എനിക്ക് ബസ്സിൽ കയറിയപ്പോഴാണ് മനസ്സിലായി മൂത്രമൊക്കെ മുട്ടല്ലോ കുറച്ച്, ഞാൻ എന്ത് ചെയ്യും. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ എന്നെ വല്ലാതെ അലട്ടി അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മൂത്രമൊഴിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിങ്ങനെ വയറുവേദനയിട്ട് ഇങ്ങനെ കടിച്ച് പിടിക്കുക. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ആ ഹമ്പുകളും വളവുകളും തിരിവുകളും ഒട്ടും കുറവില്ലായിരുന്നു. അത് നമ്മുടെ റോഡാണല്ലോ. ഞാനാണിങ്ങനെ മനസ്സിലിങ്ങനെ പല സിനാരിയോസ്, ഏറ്റവും വേഴ്സ് സിനാരിയോസ് വരെ ഞാൻ അങ്ങനെ ആലോചിച്ചു. നാളെ ഇങ്ങനെ പത്രത്തിലോ ഇല്ലെങ്കിൽ പരസ്യത്തിലൊക്കെ വരുമായിരിക്കും ഇങ്ങനെ 10-22. അന്നാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് 18 വയസ്സിലെ കുട്ടി ഇങ്ങനെ മൂത്രമൊഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് നാണക്കേടുന്ന കാര്യമാണ്. അത് ഞാനെനിക്ക് എങ്ങനെ ഞാൻ ഈ മൂത്രത്തിൽ മറയ്ക്കും. പണ്ട് ഞാൻ LKG തോലെ അയ്യോ ഞാൻ മൂത്രത്തിൻ്റെ കഥ പറയുന്നത്, ഞാൻ UKGയിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകേണ്ടി വരും. കാരണം UKG തൊട്ട് ഇതുപോലത്തെ എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മറക്കുന്നതിന് എനിക്കൊരു പ്രത്യേക കഴിവുണ്ടായിട്ടുണ്ട്. UKGയുടെ കഥ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഞാൻ പറയട്ടെ, ഞാൻ അനുഭവിച്ച എന്താ പറയുക ടെൻഷന് കൈ കാണിക്കുന്ന കേസ്, നിങ്ങൾ ആരാണെങ്കിൽ ഇങ്ങനൊരു അനുഭവത്തിൽ കൂടെ കടന്നുപോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്.
അതായത് ഈ ഒരു കഥ വെറുതെ കേട്ട് തള്ളേണ്ട കാര്യമില്ല, ഇതിനൊരു വലിയ മെസ്സേജ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എപ്പോൾ മൂത്രമൊക്കെ മറ്റൊരു കുറ്റിക്കാട്ടിൽ സാധിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പകരം അപ്പുറത്തുള്ളൊരു വീട്ടിലോ അല്ലെങ്കിൽ ഇറങ്ങുന്ന സ്റ്റോപ്പിലോ എല്ലാം ആ മുഴുവൻ ബസ്സിനെ നിർത്തിപ്പിച്ചുകൊണ്ടോ എങ്ങനെയാണ്
എന്നെപ്പോലെ ആയിപ്പോ. പക്ഷെ ദൈവ സഹായം കൊണ്ട് അന്ന് ഒരു ഇറ്റ് തുള്ളി പോലും എന്റെ ഞാൻ, കാരണം അവിടെ ഒരു പ്രോബ്ലം നടന്നിട്ട്.
ഞാൻ ഇതേപോലെ ഇങ്ങനെ പിടിച്ചു വെച്ച് എന്റെ PCM എക്സാം കോളായത് ഞാൻ ഓർക്കുന്നു. അല്ലെങ്കിൽ എനിക്കൊരു മിനിമം ഗോൾഡ് മെഡലെങ്കിലും കിട്ടേണ്ടതാണ്, അല്ലാണ്ട് വേറെ അറിയഞ്ഞിട്ടൊന്നല്ല.
അതെ അതെ, ഇത് ദിസ് ഈസ് എ പ്രോബ്ലം. അങ്ങനെ നിങ്ങൾക്ക് വായ തുറന്ന് പറയാനേ പറ്റില്ല. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളായിരിക്കും ഇല്ലാത്ത ആൾക്കാരൊന്നും നമ്മളോട് സംസാരിക്കുക, പക്ഷെ ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ നിൽക്കുമായിരിക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എന്താ പറയുക, ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഈ മൂത്രം ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോറി ഗൈസ്, ഇതൊക്കെ ജീവിതത്തിൻ്റെ കുറേ സത്യങ്ങളാണ്.
സത്യങ്ങളാണ്, ഇനിയും സത്യങ്ങളുണ്ട്. പക്ഷേ
പ്രേക്ഷകരിൽ നിന്ന് ഒരു വലിയ സത്യം
മറച്ചേക്കുന്ന അതറിയാൻ ഏറ്റവും അടുത്ത എപ്പിസോഡാണ് എന്റെ പേര്
എടി എന്തിനാ അടുത്ത എപ്പിസോഡ് ഇപ്പൊ പറഞ്ഞു തലയ്ക്ക് പറയുന്നത് എന്നാലും
സോറി ഗൈസ് എനിക്ക് എന്റെ മാനം വിറ്റ് ഒന്നും വേണ്ട
എന്നാൽ പക്ഷെ അത് മൊഴിയില്ല മൊഴിയില്ല എന്ന് പ്രതിജ്ഞ എടുത്തോണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എപ്പിസോഡ്
വൈകുന്നേരം
ഡി എമ്മിൽ വന്ന് പറഞ്ഞാലെന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അത്രയ്ക്ക് ആകാംക്ഷയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി എമ്മിൽ ഒന്ന് വന്ന് പറയൂ ചോദിക്കൂ പാവം നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ടി കാത്ത് കാത്ത് നേരം നേരെ ജീവിക്കുകയാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയണത് എല്ലാവരുടെ ജീവിതത്തിൽ ഇതേപോലത്തെ ഒത്തിരി എംബാരസ് മൊമെന്റ്സ് ഉണ്ടാകും ബട്ട് അത് വിചാരിച്ച് നമ്മൾ ജീവിക്കാതെ ചിലർക്ക് ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലിട്ടിട്ട് അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഉറങ്ങാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും ചെയ്യരുത്
വേറൊരു വലിയ എംബാരസ്മെന്റ് എന്താ വെച്ചാൽ ഭയങ്കര ജാടൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു കല്ല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴി തട്ടിയിരിക്കും തട്ടിയിരിക്കും ഞാൻ എപ്പോൾ തട്ടി വീഴാൻ പോകും എപ്പോഴും ഞാൻ ഷോ കാണിച്ച് നടക്കുമ്പോൾ സംഭവിക്കാറുള്ളൊരു കാര്യമാണ് ഇത് മീറ്റു നിങ്ങളോടൊപ്പം ഞാനുണ്ട്
എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ പക്ഷെ ഒരു വട്ടം ഫോർട്ട് കൊച്ചിയിൽ ഇങ്ങനെ പോയ സമയത്ത് ഹീൽസ് ആയിരുന്നു ഇട്ടത് അതുപോലെ ഞാനിങ്ങനെ നടക്കും അപ്പോൾ ഏകദേശം വൈകുന്നേരമായപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പേരിങ്ങനെ നോക്കി ഇങ്ങനെ ബാക്കിലേക്ക് നിൽക്കണം എൻ്റെ സൗന്ദര്യം കൊണ്ടൊന്നുമില്ല എൻ്റെ കുണുക്കി കുണിക്കുള്ള നടത്തം കൊണ്ടോ എന്തോ ഇയർട്ടസ് കൊണ്ടോ എന്തോ ആണ് അവരിങ്ങനെ നോക്കുന്നത് അപ്പം എൻ്റെ വിചാരൻ്റെ സൗന്ദര്യം കണ്ട് മതി പറഞ്ഞ ആൾക്കാരെന്നെ നോക്കുന്നതായിരിക്കുന്നതാണ് എൻ്റെ വിചാരം അപ്പം ഞാൻ എന്ത് ചെയ്തു ഭയങ്കര വലിയ കാര്യത്തിൽ കൂടെ നടന്ന് നീങ്ങുകയാണ് അപ്പം പെട്ടെന്നാണ് അത് സംഭവിച്ചത് എൻ്റെ ഹീല് പൊട്ടി ഞാൻ താഴെ വീണു കൈസ് ഞാൻ എല്ലാവരുടെയും മുന്നിൽ ചക്ക ഇട്ട പോലെ വീണു നാണം കിട്ടും ആ സമയത്ത് എൻ്റെ ആ ഒരു നാണക്കിട സൈസ് മറക്കണേ ഞാനത് ചിരി കൊണ്ട് ഞാനൊന്ന് മറച്ചു ചിരിച്ച് ഞാൻ ഒന്നും
സംഭവിച്ചു
അതിനായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിലെ സ്മൈലിൻ പെയിൻ എന്ന് ഞാൻ മനസ്സിലാക്കി
ഞാൻ രണ്ട് സീനിയർ ചേട്ടന്മാരുടെ മുമ്പിലിട്ടപ്പൊക്കെന്ന് പറഞ്ഞ മലം തടിച്ച് വീണിട്ടൊക്കെ ഉണ്ട്
ഇത് പിന്നെ അറിയാത്ത ആൾക്കാരായതുകൊണ്ട് അവർ പിന്നെ മറന്നു പോയിക്കോളും ഞാൻ വിശ്വസിക്കുന്നു
അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അപ്പൊ നമുക്ക് ഓഫ്കോഴ്സ് തന്നെ നാണുണ്ടോ ആദ്യം തന്നെ നമ്മളില്ല മറ്റേ എവിടെങ്കിൽ തട്ടി വീണാ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ കണ്ടു കാണും ചിരിക്കുന്നുണ്ടോ ആ ഒരു ദൃശ്യം കണ്ടാൽ പിന്നെ ആ ട്രോമ രണ്ടു ദിവസത്തേക്ക് മാറില്ല ആയതിനാൽ ഒന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ നടക്കുക മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തിരിഞ്ഞു
എല്ലാവരും ഒരുവട്ടം മരിച്ചു അവർ നിങ്ങളെ ആലോചിച്ചുകൊണ്ടൊന്നല്ല ജീവിതകാലം മുഴുവൻ മുന്നോട്ട്
ചിലപ്പോൾ അവർ മറന്നാണ് പക്ഷെ നമ്മൾ മറന്നാണല്ലോ നമ്മളത് വെച്ചോണ്ടിരിക്കുന്നുണ്ട് അവരന്നേ മറന്നാണത്
ഓക്കെ ഗൈസ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അധികം ഞാൻ നിങ്ങൾ ആരെയും പുറത്ത് പിരിഞ്ഞില്ല അടുത്ത എപ്പിസോഡ് ഇനി എന്തെങ്കിലും ഒക്കെ ഇടാം അപ്പോൾ സൗണ്ട് പോയി കിടക്കാൻ എനിക്ക് കൊറോണ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ എന്നാലും അപ്പോൾ നേക്കഡ് ട്രൂത്ത് അഥവാ നഗ്നമായ സത്യങ്ങളുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഗൈസ് ബായ്
ബായ്
വിത്ത് പെയിൻ തലയിൽ നിന്ന് ഊരിക്കൊണ്ട് നന്ദന ജയപ്രകാശ്
അഞ്ചിക്കോ